السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، فشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمانا بطا ستي بشاسي غلي تربية الأبناء مكلا ولرتوغا എന്ന വിഷയമാണ് ഞാൻ സംസാരിക്കാനുള്ളത്. മക്കൾ അനുഗ്രഹമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മക്കളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ പ്രാധാന്യം അവർക്ക് കൂടുതൽ അറിയാം. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വർഷങ്ങളായിട്ടും മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മക്കളുണ്ടായതിനു ശേഷം അള്ളാഹുവിൻ്റെ ഖളാ എന്നോണം മരണപ്പെട്ടു പോയ ആളുകളും മക്കളും ഉണ്ടാകും. അങ്ങനെ മക്കൾ നഷ്ടപ്പെട്ട മക്കളില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മക്കൾ അനുഗ്രഹമാണ് എന്നുള്ള കാര്യം കൂടുതൽ കൂടുതൽ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. മക്കൾക്കൊരു അസുഖം വന്നാൽ വലിയ പ്രയാസമാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം. സ്വന്തം ശരീരത്തിന് അസുഖം വരുന്നതിനേക്കാൾ അവർക്ക് പ്രയാസമാണ് തങ്ങളുടെ മക്കൾക്ക് ഒരസുഖമുണ്ടാകുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെയുള്ള നമ്മുടെ സഹോദരൻ ബഷീർക്കയുടെ രണ്ട് മക്കൾ, അവർക്ക് അള്ളാഹുവിന്റെ ഖളാ എന്നോണം അള്ളാഹു അസുഖം നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ സബർ ചെയ്യാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജ്റ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നുൽ ജൗസി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കഥ പറഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒരു നാട്ടിലൊരു പണക്കാരനായ രാജാവുണ്ടായിരുന്നു. ആ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു മകൾ മാത്രമാണുള്ളത്. ആ മകളെ വല്ലാതെ താലോലിച്ച് പുന്നാരിച്ചാണ് വളർത്തുന്നത്. വേറെ മക്കളില്ല, ആകെ ഒരു മകൾ മാത്രമേ ഉള്ളൂ. വളരെ സ്നേഹത്തോടുകൂടി ആ മകൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്. ആ കൊട്ടാരത്തിൽ, ആ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരുപാട് പരിചാരകന്മാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ നന്നായി ഇബാദത്ത് ചെയ്യുന്നൊരു ആബിദ് ഒരിക്കലിങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഈ പെൺകുട്ടി കേൾക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, സത്യവിശ്വാസികളെ, നിങ്ങളും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം, നിങ്ങളുടെ കുടുംബത്തിന്റെയും. വഖൂദുഹന്നാസു വൽഹിജാറ, നരകത്തിൽ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് മനുഷ്യരും അതുപോലെ തന്നെ കല്ലുകളുമാണ് എന്നുള്ള വചനം ആദ്യമായി ജീവിതത്തിൽ കേൾക്കുകയാണ് ഈ പെൺകുട്ടി. ഇത് കേട്ട സമയത്ത് ആ പെൺകുട്ടി നിർത്താൻ പറഞ്ഞു, ഓത്ത് നിർത്താൻ പറഞ്ഞു. പക്ഷേ ഈ ആബിദ് ഓത്ത് തുടർന്നുകൊണ്ടേയിരുന്നു. അംഫുസക്കും അഹ്ലീക്കും നാറ വഖൂദ് എന്നുള്ള ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരുന്നു. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായി. അവരവരുടെ വസ്ത്രം കീറിയെറിഞ്ഞു. വഖൂദുഹന്നാസു വൽഹിജാറ, അതിലെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ് എന്നുള്ള വാചകം ആ പെൺകുട്ടിയെ വല്ലാതെ പ്രയാസപ്പെടുത്തിയെന്നാണ്. അവരുടെ സമനില തെറ്റി അവര് അവരുടെ വസ്ത്രം വലിച്ച് കീറി. അങ്ങനെ ഈ കുട്ടിയെ തന്റെ ഉപ്പയുടെ ആ രാജാവിന്റെ അടുത്തേക്ക് ഹാജരാക്കുകയും ഉപ്പ ആ രാജാവ് വളരെ സ്നേഹത്തോടുകൂടി ആ കുട്ടിയോട് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുമ്പോ ആ മകള് ആ രാജാവിനോട് ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത, സ്നേഹത്തിനൊരു കുറവും വരുത്താത്ത ആ രാജാവിനോട് ആ പെൺകുട്ടി പറഞ്ഞ വാചകം ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറയുന്നത് കാണാം. അസ്അലുക ബില്ലാഹി യാ അബതി, എന്റെ പൊന്നുപ്പ, ഞാൻ നിങ്ങളോട് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. ലില്ലാഹി അസ്സ വജല്ല ദാറുൻ ഫീഹാ നാറുൻ വഖൂദുഹന്നാസു വൽഹിജാറ, അള്ളാഹുവിനൊരു ഭവനമുണ്ടോ? ആ ഭവനത്തിലൊരു വലിയ നരകമുണ്ട്. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലും മനുഷ്യരുമാണ് എന്നുള്ളത് സത്യമാണോ എന്ന് ഈ ഉപ്പയോട്, ഈ രാജാവിനോട് ഈ മകൾ ചോദിക്കുകയാണ്. രാജാവ് മറുപടി പറഞ്ഞു, മുസ്ലിമായ രാജാവ് മറുപടി പറഞ്ഞു, അതെ, അങ്ങനെ മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന ഒരു നരകമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചു കൊടുത്തപ്പോ ആ മകൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, വമാ യംനഉക യാ അബതി അൻ തുഖ്ബിറനി, ഇത്രയും കാലം എന്തുകൊണ്ട് ഈ ഒരു നരകത്തെ കുറിച്ച് താങ്കൾ എന്നോട് പറഞ്ഞില്ല? എന്താണ് നിങ്ങൾക്കതിനെ തടസ്സമായത് എന്നാണ് ആ മകൾ ചോദിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ജീവിതത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്, പക്ഷേ എന്താണ് ഇങ്ങനൊരു നരകമുണ്ട് എന്നുള്ള കാര്യം ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല, അതിന് നിങ്ങൾക്ക് തടസ്സമായ കാര്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പറയണ, വല്ലാഹി ലാ അകൽതു തയ്യിബ വലാ നിംതു അലാ ലയ്യിനിൻ ഹത്താ അഅ്ലമ ഐന മൻസിലി ഫിൽ ജന്നതി വന്നാർ, ഞാൻ ഇനി ഒരു നല്ല ഭക്ഷണം കഴിക്കുകയില്ല, നല്ല സുഖത്തോടുകൂടി സൗകര്യത്തിൽ ഞാൻ ഉറങ്ങുകയില്ല, നാളെ പരലോകത്ത് എനിക്ക് സ്വർഗമാണോ നരകമാണോ എന്റെ ഭവനം എന്ന് ഞാൻ അറിയുന്നത് വരെ എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നമ്മൾക്കുള്ള പാഠം, നമ്മളൊക്കെ മക്കളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഈ രാജാവും അങ്ങനെ തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്, പക്ഷേ നരകമുണ്ട് സ്വർഗമുണ്ട് എന്നറിഞ്ഞപ്പോ ആ പെൺകുട്ടി തിരിച്ചു ചോദിച്ച ചോദ്യം നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളും പല സൗകര്യങ്ങളും നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് കിട്ടേണ്ടതായ ഏറ്റവും ശരിയായ അറിവ് അത് നമ്മൾ ഒരുപക്ഷെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകൂല. അതാണ് തർബിയത്തിൽ വരുന്ന, കുട്ടികളെ വളർത്തുന്നതിൽ വരുന്ന ഏറ്റവും ഏറ്റവും വലിയ കൃത്യവിലോപം, വീഴ്ച എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, മറ്റു സൗകര്യങ്ങൾ ചെയ്യുന്നു എന്നതിനപ്പുറത്ത് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് പരലോകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു അനുഭവം നമ്മൾക്ക് ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. സഹോദരങ്ങളെ, നമ്മൾ വെറുതെ ഒരു പേരിനൊരു ഉപ്പ, പേരിനൊരു ഉമ്മ, ഞാൻ അവളുടെ ഉമ്മയാണ്, ഞാൻ അവളുടെ ഉപ്പയാണ്, അവന്റെ ഉപ്പയാണ് എന്ന് പറയാൻ പേരിനൊരു ഉപ്പയും ഉമ്മയും ആകേണ്ടവരല്ല രക്ഷിതാക്കളായിട്ടുള്ള നമ്മളെല്ലാവരും. ഇന്ന് എന്റെ സംസാരം രക്ഷിതാക്കളോടാണ്, രക്ഷിതാക്കളോടാണ് സംസാരമുള്ളത്. ഇനി ഭാവിയിൽ രക്ഷിതാക്കളാകാൻ പോകുന്ന മക്കളും ആ കാര്യം ശ്രദ്ധിക്കണം. നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെ ഒരു തെതിക്കറത്തിന്റെ ഭാവിയിൽ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഉപ്പ എന്ന് പറഞ്ഞാൽ മക്കളെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റാത്ത മക്കളുടെ ദീനിയായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു ഉപ്പ യഥാർത്ഥത്തിൽ ഉപ്പയല്ല, ഉമ്മ യഥാർത്ഥത്തിൽ ഉമ്മയല്ല. അവർ അത്തരത്തിലുള്ള ഉപ്പമാരുടെ ഉമ്മമാരുടെ മക്കളെ കുറിച്ച് നമ്മൾക്ക് ഉപ്പയും ഉമ്മയും ഉള്ള അനാഥൻ അനാഥ എന്ന് വിളിക്കേണ്ടി വരും. ഒരു കവി പറഞ്ഞതുപോലെ ഇന്നൽ യതീമഹു വല്ലജി തലഖാലഹു ഉമ്മൻ തഖല്ലത് ഔ അബൻ മശ്ഗൂല. യഥാർത്ഥത്തിലുള്ള യതീം എന്ന് പറഞ്ഞാൽ അവനൊരു ഉമ്മയുണ്ട്, ആ ഉമ്മക്ക് അവന്റെ കാര്യം ശ്രദ്ധിക്കാൻ സമയമില്ല. അതുപോലെ തന്നെ അവനൊരു ഉപ്പയുണ്ട്, ഔ അബൻ മശ്ഗൂല, എപ്പോഴും ബിസിയായിട്ടുള്ള ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രം ഓടി നടക്കുന്ന ഒരു ഉപ്പയുമുണ്ട്. ഉമ്മ അവളുടെ അവന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, അവനാണ് യഥാർത്ഥത്തിലുള്ള യതീം എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ അധ്വാനിക്കണം, നമ്മൾ മക്കൾക്ക് തിന്നാൻ കൊടുക്കണം, മക്കൾക്ക് വസ്ത്രം കൊടുക്കണം, ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനൊക്കെ നമ്മൾ നമ്മുടെ നീയത്തനുസരിച്ച് പുണ്യം വാരിക്കൂട്ടാൻ പറ്റുന്ന ഒരു സൽക്കർമ്മം തന്നെയാണ്, സംശയമില്ല. നമ്മൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ നീയത്തോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് സദഖയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്, പക്ഷേ അതിനപ്പുറത്ത് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അത് ഇസ്ലാമിക തർബിയത്താണ്, യഥാർത്ഥ രൂപത്തിലുള്ള തർബിയത്ത് അവർക്ക് കിട്ടുക എന്നുള്ളതാണ് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നുള്ളത് മനസ്സിലാക്കണം. മക്കൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതൊക്കെ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ടാകും. അൽ മാലു വൽ ബനൂന സീനതുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ അലങ്കാരമാണ് സമ്പത്തും മക്കളും എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിന്റെ അലങ്കാരമാണ്, മക്കളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് മനുഷ്യനിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അവന്റെ തബീഅത്തിലുള്ള പ്രകൃതിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലാഹു തആല ആലു ഇംറാൻ സൂറത്തിൽ പറഞ്ഞതുപോലെ സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന, മക്കളെയും ഭാര്യമാരെയും സ്ത്രീകളെയൊക്കെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ജനങ്ങൾക്ക് മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ന് ആലു ഇംറാൻ സൂറത്തിൽ പറഞ്ഞു. മക്കളൊക്കെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടുക തന്നെ വേണം. പക്ഷേ അതിനെ എങ്ങനെയാണ്, ഒരു മകനുണ്ടായാൽ, ഒരു മകളുണ്ടായാൽ ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ഫിത്നയാണ്, പരീക്ഷണമാണ്. പരീക്ഷണമാണെന്ന് പറഞ്ഞാൽ ആ മക്കൾ അവരെങ്ങനെ നമ്മൾ വളർത്തുന്നു എന്നിടത്താണ് ആ ഫിത്ന കിടക്കുന്നത്. അവർക്ക് നേരാവണ്ണം നമ്മൾ തർബിയത്ത് കൊടുക്കൽ നമ്മൾക്ക് ബാധ്യതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കൾ നമ്മൾക്കൊരു പരീക്ഷണമാണ്. ആ മക്കളെ കൊണ്ട് നമ്മൾക്ക് നാളെ പരലോകം നഷ്ടപ്പെടാൻ പാടില്ല. മക്കളെ കൊണ്ട് പരലോകം നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. മക്കളുടെ ഇഷ്ടത്തിന് വഴങ്ങി ദീനിന്റെ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. മക്കളുടെ താല്പര്യത്തിനനുസരിച്ച്, ഭാര്യയുടെ സംസാരത്തിനനുസരിച്ച് ദീന് ഒഴിവാക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. എന്നതുപോലെ തന്നെ മക്കൾ എന്നുള്ള ചിന്ത കൊണ്ട് ദീനിന്റെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റാതെ എപ്പോഴും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ചിന്ത മൊത്തം മക്കളെ കുറിച്ചാണ്. അവരുടെ പഠനം, അവരുടെ ഭൗതിക പഠനം, അവരുടെ നിക്കാഹിനെ സംബന്ധിച്ച്, കല്യാണത്തെ സംബന്ധിച്ച്, അവർക്കൊരു വീട് വെച്ചു കൊടുക്കുന്ന കാര്യത്തിൽ, അവരുടെ ജോലിയുടെ കാര്യത്തിൽ ഒക്കെ അവർക്ക് അത് മാത്രമാണ് ചിന്ത. ആ ചിന്ത മുഖേന അവർക്ക് ദീനിനെ കുറിച്ച് ആലോചിക്കാനോ ദീനിയായി ജീവിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് നിങ്ങൾ അശ്രദ്ധരാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മക്കൾ, സമ്പത്ത്, അത് നമ്മളെ ദീനിൽ നിന്ന് തെറ്റിക്കും, നമ്മളെ മശ്ഹൂലാക്കും എന്നുള്ളത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചില സന്ദർഭങ്ങളിലൊക്കെ ഇത് എടുത്തു പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ദിക്റുള്ളയെ തൊട്ട് നിങ്ങളെ അശ്രദ്ധരാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. മക്കളെ കൊണ്ട് ഒരുപാട് ആളുകൾ ദീനിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. മക്കളുടെ വിഷയം ചിന്തിച്ച്, അവർക്ക് വേണ്ടി അധ്വാനിച്ച്, അവർക്ക് വേണ്ടി പരിശ്രമിച്ച് ദീന് ഇല്ലാതെയാക്കിയ നശിപ്പിച്ചു കളഞ്ഞ ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ഇന്നൽ വലജ മബ്ഖലതുൻ മജ്ബന മജ്ഹലതുൻ മഹ്സന. തീർച്ചയായും മക്കൾ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ഇന്നൽ വലജ മബ്ഖലതുൻ, മബ്ഖലത്ത് എന്ന് പറഞ്ഞാൽ പിശുക്കിന് പ്രേരിപ്പിക്കുന്നതാണ്. കുട്ടികൾ, മക്കൾ എന്ന് പറഞ്ഞാൽ പിശുക്കിലേക്ക് എത്തിക്കും. അങ്ങനെയുള്ള രക്ഷിതാക്കൾ ഉണ്ടാവും, മക്കളുടെ കാര്യം ചിന്തിച്ച് അവരെ കല്യാണം കഴിക്കണം, അവരുടെ പഠനം. അപ്പൊ അവർക്ക് സമ്പത്തുണ്ടെങ്കിൽ കൂടി അവർക്ക് സമ്പത്ത് ചെലവഴിക്കാൻ പേടിയായിരിക്കും. ആ മക്കൾ അവരെ പിശുക്കന്മാരാക്കും, ആ മക്കളുടെ വിഷയം അവരെ പിശുക്കിലേക്ക് എത്തിക്കും. മജ്ബന, റസൂലുള്ള പറഞ്ഞു മക്കൾ എന്ന് പറഞ്ഞാൽ മജ്ബനച്ചാണ്, അവരെ ഭീരുക്കളാക്കും. ജിഹാദിന്റെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ അവര് പോകൂല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളെ കാര്യം എന്താകും, പേടിയാണ്. അത് മക്കൾ അങ്ങനെ ആ ഒരു ഭീരുത്വത്തിലേക്ക് എത്തിക്കും എന്ന് റസൂലുള്ള പറഞ്ഞു. മജ്ഹല, അറിവില്ലായ്മയിലേക്ക്, ജഹിലിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞാൽ ദീന് പഠിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകും, പക്ഷെ മക്കളുടെ കാര്യത്തിൽ സുഖലായി അവർക്ക് ദീനി പഠനത്തിൽ നിന്ന് അവർക്ക് ഒരു തടസ്സം മക്കളായിരിക്കും. മക്കളെ കാര്യം ചിന്തിച്ച് മക്കളെ കാര്യങ്ങളുടെ വിഷയത്തിന് വേണ്ടി സുഖലാകുമ്പോൾ അവർക്ക് ദീന് പഠിക്കാൻ പറ്റൂല, അതാണ് മജ്ഹല എന്ന് പറഞ്ഞാൽ. മഹ്സന, അവരെ ദുഃഖിപ്പിക്കുന്നവരാക്കും എന്ന് പറഞ്ഞാൽ, മക്കൾ ദുഃഖമുണ്ടാക്കുന്നവരാക്കും എന്ന് പറഞ്ഞാൽ, മക്കൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസമുണ്ടായാൽ തന്നെ ഉപ്പാക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉമ്മാക്ക് പിന്നെ ഒന്നും വേറൊരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അത്രയും പേടിയാണ്. ആവശ്യത്തിൽ കൂടുതലുള്ള അനാവശ്യമായ പേടി. മക്കൾക്ക് രോഗമുണ്ടായാൽ നമ്മൾക്ക് സങ്കടം ഉണ്ടാകുന്നുള്ള സത്യമാണ്, പക്ഷേ അത് ആവശ്യത്തിൽ കൂടുതലായിക്കൊണ്ട് ഭയങ്കരമായ പേടിയിലേക്കും സങ്കടത്തിലേക്കും എത്തുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം അംഗീകരിച്ച കാര്യമല്ല. അങ്ങനെയാണ് മക്കളുടെ സ്വഭാവം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കൾ അങ്ങനെയൊക്കെയാണ് എന്നുള്ളത് റസൂലുള്ള പഠിപ്പിച്ചത്, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല എന്ന് നിൽക്കാം. മക്കളുണ്ടെന്ന് കരുതി മക്കളുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ മശ്ഹൂലാകുമ്പോൾ, ബിസിയാകുമ്പോൾ, നമ്മൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുള്ളത് കൊണ്ട് അവരുടെ ചെലവ് നോക്കണം, അവരുടെ പഠനം, അവരുടെ നിക്കാഹ് എന്ന് കരുതി നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിശുക്കന്മാരാകാൻ പാടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ അവസരമുണ്ടാകുമ്പോൾ മക്കളുടെ കാര്യം ഓർത്ത് അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. മക്കളുണ്ട്, മക്കളുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് കരുതി അള്ളാഹുവിന്റെ ദീൻ പഠിക്കാത്ത അവസ്ഥയുണ്ടാകരുത്. ജഹിലിൽ തന്നെ ജാഹിലായി തുടരാൻ പാടില്ല. മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും അവർക്കൊരു പ്രയാസമുണ്ടായാൽ അമിതമായ സങ്കടം അതും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഹദീസ് നമ്മൾക്ക് നൽകുന്ന ഗുണപാഠം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസാണ്. മക്കളുടെ വിഷയത്തിൽ ആളുകൾ നാല് കോലത്തിലാണ്, അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുമുണ്ട്. നാല് തരക്കാരാണ്. അള്ളാഹു തആല സൂറത്തു ശൂറയിൽ പറഞ്ഞു, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാഥൻ വയഹബു ലിമൻ യശാഉ ദുക്കൂർ. അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും മുൽക്ക് അള്ളാഹുവിനാകുന്നു. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാഥ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ കൊടുക്കുന്നു. ഇവിടെ ആദ്യം പെൺമക്കളെ പറഞ്ഞത്, മുഫസ്സിറുകൾ പറഞ്ഞു പെൺമക്കളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ മഹത്വമാണ്. പെൺമക്കളെ വളർത്തുക എന്നുള്ളത് ആൺമക്കളെ വളർത്തുന്നതിനേക്കാൾ കൂടുതൽ പുണ്യമുള്ള കാര്യമാണ്. അവരെ ആദരിച്ചുകൊണ്ട്, സ്ത്രീകളെ ആദരിച്ചുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ ആദ്യം അവരുടെ വിഷയം പറഞ്ഞത് എന്നാണ് മുഫസ്സിറുകളിൽ ചിലർ വിശദീകരിച്ചിട്ടുള്ളത്. വയഹബു ലിമൻ യശാഉ ദുക്കൂർ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആണുങ്ങളെ കൊടുക്കും. ആണുങ്ങളെ കിട്ടിയ ആളുകൾ ഉണ്ടാവും, പെൺകുട്ടികളെ കിട്ടിയ ആളുകൾ ഉണ്ടാവും. ഔ യുസബ്ബിജുഹും ദുഖ്റാനൻ വ ഇനാഥ, ആണിനെയും പെണ്ണിനെയും കിട്ടിയ ആളുകൾ ഉണ്ടാകും മക്കളുടെ കൂട്ടത്തിൽ. വയജ്അലു മൻ യശാഉ അഖീമ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു കുട്ടികളില്ലാത്തവനാക്കും. ഇങ്ങനെ നാല് തരക്കാരാ, ആൺകുട്ടികൾ മാത്രമുള്ള രക്ഷിതാക്കൾ, പെൺകുട്ടികൾ മാത്രമുള്ള രക്ഷിതാക്കൾ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കിട്ടിയവർ, തീരെ മക്കളില്ലാത്തവർ. ഈ ആയത്ത് ചില മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ, ഇസ്ഹാഖ് ഇബ്നു ബിഷ്ർ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് അമ്പിയാക്കന്മാരുടെ വിഷയത്തിലാണ് ആദ്യം ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അമ്പിയാക്കന്മാരുടെ അവസ്ഥ എടുത്തു നോക്കിയാൽ ഈ നാല് തരത്തിലും കാണാം. ലൂത്ത് അലഹിസ്സലാം, അദ്ദേഹത്തിന് പെൺമക്കൾ മാത്രമാണ്. ഇബ്രാഹിം അലഹിസ്സലാം, അദ്ദേഹത്തിന് ആൺമക്കൾ മാത്രമാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആൺമക്കളും പെൺമക്കളും ഉണ്ട്. മക്കളില്ലാത്ത പ്രവാചകനാണ് യഹ്യ ഇബ്നു സക്കരിയ്യ അലൈഹിമസ്സലാം, മക്കളെ ഇല്ല. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഈ നാല് അവസ്ഥയുള്ള പ്രവാചകന്മാരുണ്ട്. പിന്നീട് ഈ ആയത്ത് വ്യാപകമായി എല്ലാവർക്കും ഉള്ളതായി എന്നാണ് ഇസ്ഹാഖ് ഇബ്നു ബിശ്ർ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ നാലവസ്ഥയുണ്ടാകും. ഈ നാലവസ്ഥയും പരീക്ഷണമാണ്. നാലവസ്ഥയും പരീക്ഷണമാണ്. കുട്ടികളില്ല എന്ന് പറയുന്നതും പരീക്ഷണമല്ലേ? കുട്ടികളില്ലാത്തവർക്കാണ് അതിന്റെ പ്രയാസം അറിയുള്ളൂ. എന്താണ് അവർ അതിന് പരിഹാരമായി ചെയ്യേണ്ടത്? അവർ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇവിടെയുള്ള ഭൗതിക ചികിത്സകൾ അവർക്ക് നടത്താം. അതിനൊക്കെ അപ്പുറത്ത് അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് മക്കളില്ലാത്തവർ ചെയ്യേണ്ടത്? ആ എന്താണ്? ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ മക്കളെ കിട്ടാൻ കാരണമാകുമെന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായൊരു ചരിത്ര സംഭവമുണ്ട്. അൽ ഹസനുൽ ബസ്രി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നാട്ടില് ക്ഷാമാണെന്ന് പറഞ്ഞു. അപ്പൊ അവൻ മറുപടി പറഞ്ഞു, അലൈക്കബിൽ ഇസ്തിഗ്ഫാർ, നീ ഇസ്തിഗ്ഫാർ നടത്തണം, അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കണം. മറ്റൊരാൾ വന്ന് പറഞ്ഞു, പിന്നെ ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു, സമ്പത്തില്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു, അലൈക്കബിൽ ഇസ്തിഗ്ഫാർ, നീ ഇസ്തിഗ്ഫാർ നടത്തണമെന്ന് പറഞ്ഞു. വേറൊരാൾ പരാതി പറഞ്ഞത്, എനിക്ക് മക്കളില്ല എന്നാണ്. അവരോടും പറഞ്ഞത് അൽ ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞത് അലൈക്കബിൽ ഇസ്തിഗ്ഫാർ എന്നാണ്, നീ ഇസ്തിഗ്ഫാർ നടത്തണം. ഇത് കേട്ട ഒരു വ്യക്തി ചോദിച്ചു, ഈ നാലാളുകളോടും ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? മഹാനായ താബിഈ അബുൽ ഹസൻ, അൽ ഹസൻ ഇബ്നു അബിൽ ഹസൻ അൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞ മറുപടി, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് അല്ലാഹു തആല പറഞ്ഞതാണ്. ഈ മൂന്ന് കാര്യത്തിനും പരിഹാരം ഇസ്തിഗ്ഫാറാണെന്ന് അല്ലാഹു പറഞ്ഞതാണ് സൂറത്തു നൂഹിലൂടെ. ഫഖുൽ തസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫാറ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകം അല്ലാഹു പറയാൻ, ഞാൻ എന്റെ സമുദായത്തോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, അവൻ അല്ലാഹു ധാരാളമായി പൊറുക്കുന്നവനാണ്. അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ യുർസിലി സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് സമൃദ്ധമായ മഴ അല്ലാഹു നൽകും. വയുംദിദുകും ബി അംവാലിൻ വബനീന വയജഅലക്കും ജന്നാതിൻ വയജഅലക്കും അൻഹാറ. മഴ നൽകുമെന്ന് പറഞ്ഞു. അടുത്തത് പറഞ്ഞു, നിങ്ങൾക്ക് സമ്പത്ത് നൽകും. ദാരിദ്ര്യം പരാതി പറഞ്ഞതിന് പരിഹാരമാണ്, അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകും നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ. വബനീന, മക്കളെ നൽകും എന്ന് അള്ളാഹു തആല പറഞ്ഞതാണ്. അപ്പൊ മക്കളില്ലാത്ത ആളുകൾ നമ്മുടെ സംസാരം കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട പരിഹാരമാണ് ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ രക്ഷിതാക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തർബിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ, 8-10 കാര്യങ്ങൾ പറയണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ സമയത്തിന്റെ അവസ്ഥക്കനുസരിച്ച് നമുക്ക് ഇൻഷാള്ള അത് ചുരുക്കാം, ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് അൽഹിർസു അലാ തർബിയത്തിൻ ഇസ്ലാമിയ, ആദ്യ രക്ഷിതാക്കൾക്ക് ഉണ്ടാകേണ്ട സാധനതാണ് എന്റെ മക്കൾ ഇസ്ലാമികമായിട്ട് വളരണം എന്നുള്ള താല്പര്യം ആദ്യ രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. അല്ലാതെ നമ്മൾ എന്ത് കേട്ടിട്ടും കാര്യമല്ല. ഇസ്ലാമിനോടൊരു അപകർഷതാബോധം, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, അതിനോടൊക്കെ ഒരു പുച്ഛം മനസ്സിൽ, അവർക്ക് ഇസ്ലാമിക തർബിയത്ത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റൂല. ആദ്യം ഒരു രക്ഷിതാവിന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്റെ മക്കളെ ഇസ്ലാമികമായി വളർത്തണം എന്നുള്ള ആഗ്രഹം അവരെ മനസ്സ് കയറണം. അത് ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സ് കയറണം. ആ ഉമ്മയും ഉപ്പയും മാതാവും പിതാവും ആ വിഷയത്തിൽ ഒന്നിക്കുമ്പോഴാണ് തർബിയത്ത് വളരെ സൗകര്യപൂർവമാകുന്നത്. ഉപ്പ നന്നായി എന്റെ മക്കൾ ദീനനുസരിച്ച് ജീവിക്കണം, ആ ഒരു തർബിയ ഇസ്ലാമിയ എന്റെ മക്കൾക്ക് കിട്ടണം എന്നുള്ളത് ഉപ്പാക്ക് ചിന്തണ്ട്, ഉമ്മാക്കില്ല. അത് ബുദ്ധിമുട്ടായിരിക്കും. ഉമ്മാക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഉപ്പാക്കില്ല, അതും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആദ്യം ഉണ്ടാകേണ്ടത് നമ്മൾക്ക് ദീനിയായി എന്റെ മക്കൾ വളരണം എന്നുള്ള താല്പര്യം മനസ്സിലുണ്ടാകണം. അത് നിർബന്ധമാണ്. ചില ആളുകൾക്ക്, അവർ മുസ്ലിങ്ങളാണ് പേരുകൊണ്ട്, അവർ മുസ്ലിങ്ങളാണെന്ന് പറയും, പക്ഷെ ഇസ്ലാമിന്റെ ചില കാര്യങ്ങളോട് അവർക്ക് വലിയ വെറുപ്പാണ് മനസ്സിൽ. നാവ് കൊണ്ട് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കും, അവൻ ആക്ഷേപിക്കുമെന്ന നിലക്ക്, പക്ഷെ മനസ്സിലെന്തോ ഒരു ഇസ്ലാമിന്റെ ചില അടയാളങ്ങളോട്, ചില ചിഹ്നങ്ങളോട് വല്ലാത്ത ഒരു മനസ്സിലൊരു പ്രയാസം. അതുണ്ടാകാൻ പാടില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ رضيت بالله ربا وبالإسلام دينا وبمحمد نبيا എന്ന് നമ്മൾ പ്രഖ്യാപിച്ചാൽ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടു, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടു, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിലെല്ലാ കാര്യങ്ങളും തൃപ്തിപ്പെടണം. ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി തൃപ്തിപ്പെട്ടാ പോരാ, അതിന്റെ 99% തൃപ്തിപ്പെട്ടാ പോരാ, 100% തൃപ്തിപ്പെടണം. അപ്പോഴാണ് ആ തൃപ്തി ശരിയാകുന്നതുള്ളൂ. ഇസ്ലാമിനെ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കണം മനസ്സുകൊണ്ട്. ഒരിക്കലും ഇസ്ലാമിന്റെ ഒരു വിധിയോട്, ഇസ്ലാമിന്റെ ഒരു അധ്യാപനത്തോട് മനസ്സിലൊരു ഉറപ്പുണ്ടെങ്കിൽ, പ്രയാസം ഉണ്ടെങ്കിൽ അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റണം. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിക്കൊള്ളന്നില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളോടും നമ്മൾക്ക് വല്ലാത്ത തൃപ്തി ഉണ്ടാകണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പ്രഖ്യാപിക്കാനും പ്രകടിപ്പിക്കാനും പറയാനും ജീവിതത്തിൽ അത് കൊണ്ടുവരാനും വല്ലാത്ത അഭിമാനം ഉണ്ടാകണം. നമ്മൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ വലിയ അഭിമാനം ഉണ്ടാകണം. അലി ഇഹ്തിസാസു ബിദ്ദീൻ എന്നാണ് പറയുക, ദീനു കൊണ്ട് ഇസ്സത്തുള്ളവരാവുക, മുസ്ലിമാണെന്ന് പറയാൻ പ്രകടിപ്പിക്കാൻ. ചില ആളുകൾ താടി വടിക്കും, എന്താണ് അതിന്റെ അവന്റെ മനസ്സിലുള്ള അതിനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറഞ്ഞാൽ, ഞാനൊരു തഖ്വയുള്ള ആളാണ്, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുത്തഖിയാണെന്ന് ആളുകൾ അറിയും, ഞാനൊരു ഇസ്ലാമിനെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അറിയൂ എന്ന് കരുതിയിട്ടാണ് അവൻ താടി വടിക്കുന്നതെങ്കിൽ കേവലം താടി വടിച്ച കുറ്റം മാത്രമേ ഉണ്ടാകുക. അതിനപ്പുറത്ത് ഇസ്ലാമിന്റെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ അവന്റെ മനസ്സിലൊരു വെറുപ്പുണ്ടായി എന്നുള്ള വളരെ ഗൗരവപ്പെട്ട കുഫറിലേക്ക് വരെ എത്താൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അവരിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ എല്ലാ കാര്യവും നമ്മൾ തൃപ്തിപ്പെടണം. അപ്പൊ ഇസ്ലാമികമായി വളരണം എന്നുള്ള താല്പര്യം, എന്റെ മക്കൾ ഇസ്ലാമികമായി വളരണം എന്നുള്ള താല്പര്യം നമ്മൾക്ക് അങ്ങേറ്റുണ്ടാകണം. ഇസ്ലാമിന്റെ ഏത് കാര്യത്തോടും നമ്മൾക്ക് വല്ലാത്ത ഒരു ആ ഇസ്ലാമിലെ ആ നിയമത്തോട് നമുക്ക് വല്ലാത്ത ഒരു ഇസ്സത്ത് ഉണ്ടാകണം. ഒരിക്കലും ഇസ്ലാമിന്റെ ഒരു കാര്യത്തെ നമ്മൾ മോശമായിട്ട് കാണാനോ മനസ്സിലാക്കാനോ പാടില്ല. നമ്മൾ കേട്ടൊരു സംഭവമുണ്ട്, യഹൂദികൾ പരിഹസിച്ചു മുസ്ലിങ്ങള്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് യഹൂദികൾ പരിഹാസത്തോടുകൂടി ചോദിച്ച സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്താ ചോദിച്ചത്? അവർ ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഖദ് അല്ലമകും നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല ശൈഇൻ ഹത്തൽ ഖിറാഅ, നിങ്ങളുടെ നബി നിങ്ങളെല്ലാ കാര്യം പഠിപ്പിച്ചിട്ടുണ്ടല്ലേ, മലമൂത്ര വിസർജന മര്യാദകൾ പോലും പഠിപ്പിച്ചിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു. പരിഹാസത്തോടുകൂടി ചോദിച്ചതാണ്, മലമൂത്ര വിസർജനം എങ്ങനെ നടത്തണം, അതെങ്ങനെ വൃത്തിയാക്കണം, എങ്ങനെ അത് നിർവഹിക്കണം, അതിന്റെ കാര്യങ്ങളും മര്യാദകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ എന്ന് പരിഹാസത്തോടുകൂടി ചോദിച്ചപ്പോ, മലമൂത്ര വിസർജനം എന്നൊക്കെ പറഞ്ഞ ആളുകൾ കുറച്ച് പറയാൻ പ്രകടിപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ പരസ്യമായിട്ട് പറയാനൊക്കെ മോശമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പരിഹാസത്തോടുകൂടി പറഞ്ഞതാ. പക്ഷെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അജൽ അതെ, ഖദ് ലഖദ് നഹാന അൻ നസ്തഖ്ബില അൽ ഖിബ്ലത ലിഗായതിൻ ഔ ബൗലിൻ او ان نستنجي باليمين او نستنجي باقل من ثلاثه احجار او ان نستنجي برجيع او بعظم ഒന്ന് വിശദീകരിച്ചു പറഞ്ഞു കൊടുത്തു. അതെ, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, കിബലക്ക് മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. മലമൂത്ര വിസർജനം നടത്തുമ്പോ 3 കല്ലിൽ കുറഞ്ഞ് ഉപയോഗിക്കാൻ പാടില്ല. എല്ലുകൊണ്ടോ അതുപോലെ തന്നെ കാഷ്ടം കൊണ്ടോ അത് വൃത്തിയാക്കാൻ പാടില്ല, ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അവര് ഈ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നല്ല പ്രയാസം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ, പക്ഷെ അദ്ദേഹത്തിന് അഭിമാനമായിരുന്നു. അങ്ങനെയാകണം ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ആ നിലയ്ക്ക് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളോടും കൂടി ആ ചിട്ടയോടുകൂടി തന്നെ എന്റെ മക്കളും വളരണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കയറിയാലേ നമ്മുടെ തെർബിയത്തിന്റെ 1-ാമത്തെ ഘട്ടം ശരിയാകുള്ളൂ. 2-ാമത്തെ ഒരു കാര്യം, നമ്മളുടെ മസ്ഊലിയ, രക്ഷിതാക്കളുടെ, ഉമ്മയുടെ ഉപ്പയുടെ ഉത്തരവാദിത്വം എന്തെന്ന് അവർ മനസ്സിലാക്കണം. മഅരിഫത്തു മസ്ഊലിയ തിഹിമ, എന്താണ് ഒരു ഉപ്പയുടെ ഉത്തരവാദിത്വം, ഒരു ഉമ്മയുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ഓരോ ഉമ്മയും ഉപ്പയും മനസ്സിലാക്കണം. എന്തെന്റെ ഉത്തരവാദിത്വം? എനിക്ക് മക്കളുണ്ടായിട്ടുണ്ട്, അള്ളാഹു എനിക്ക് അള്ളാഹുവിന്റെ അപാരമായ നിഅമത്ത് എന്നോണം മക്കളെ തന്നിട്ടുണ്ട്. ഇനി എന്റെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത് രക്ഷിതാക്കൾ പഠിക്കണം, മനസ്സിലാക്കണം. ഉമ്മ പഠിക്കണം, ഉപ്പ പഠിക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടിയുടെ കഥ പറഞ്ഞല്ലോ, രാജാവിന്റെ, ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറഞ്ഞ. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്?
يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة.
നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് കാക്കണം, രക്ഷപ്പെടുത്തണം, സംരക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യവും പറഞ്ഞു. അതന്നെ കുടുംബത്തെ നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അതന്നെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. മക്കൾ, നമ്മുടെ ഭാര്യമാർ അവരൊക്കെ ദീനിയായി വളരുന്നുണ്ടോ എന്നുള്ള ശ്രദ്ധ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഭക്ഷണം കൊടുക്കുന്നതിനപ്പുറത്ത്, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നതിനപ്പുറത്ത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതാണ്. ഏറ്റവും വലിയ ഉത്തരവാദിത്വം അത് തന്നെയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, അവരെ നിങ്ങൾ മര്യാദ പഠിപ്പിക്കണം, ഭാര്യയും മക്കളെയും. അവർക്ക് ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ദീനീ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് നരകത്തിൽ നിന്ന് അവരെ കാക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, നരകത്തിൽ നമുക്ക് അവരെ കാക്കാൻ പറ്റൂലല്ലോ. അവർക്ക് എന്താണ് നരകം, എന്താണ് സ്വർഗം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാര്യം എന്താണ് എന്നുള്ളത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ സുപരിചിതമായ ഹദീസ്, അത് ദീർഘമായ ഹദീസിന്റെ ആദ്യ ഭാഗം പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ ഭരണീയരെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. വീട്ടിലെ രക്ഷിതാവാണ്, ഭരണാധികാരിയാണ് അവിടുത്തെ ഉപ്പ. ആ ഉപ്പയോട് ചോദ്യമുണ്ട്. നാളെ നമ്മൾ ഈ ചോദ്യം എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? നാളെ പരലോകത്തെ ഹിസാബുണ്ട്. ഹിസാബ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ മക്കളെ കുറിച്ചും ചോദ്യമുണ്ട്. നമ്മൾ ചെയ്തത് എന്തായാലും ഉണ്ട്, അതിന്റെ കൂടെ മക്കളും ഭാര്യമാരും ഉള്ളവരോട് അവരുടെ കൂടിയും ചോദ്യം ഉണ്ടെന്നുള്ളതിന്റെ അർത്ഥം അതാണ്. ഒന്നുകൂടി ഈ ഹദീസ് ഒന്നുകൂടി വ്യക്തമാ, ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒരു മനുഷ്യനോട്, അദ്ദിബ് ഇബ്നക, നിന്റെ മകന് മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം. ലിഅന്നക മസ്ഊലുൻ അൻഹു, അവനെ കുറിച്ച് നീ ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്. ആ മകനെ കുറിച്ച്, ഫഇന്നക മസ്ഊലുൻ അൻ വാലിദിക, നിന്റെ മകനെ കുറിച്ച് നിന്നോട് ചോദ്യമുണ്ട് നാളെ പരലോകത്ത്. എന്താ ചോദ്യം? മാദാ അദബ്തഹു വമാദാ അല്ലംതഹു, അതാ ചോദ്യം. നീ എന്താണ് അവരെ പഠിപ്പിച്ചത്, എന്താണ് അവർക്ക് അദബായി, മര്യാദയായി, ദീനിയായ അദബുകൾ എന്താണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതെന്നാണ് ചോദ്യം. ആ ചോദ്യം നിനക്കുണ്ട്, അതുകൊണ്ട് നീന്റെ മകനെ മര്യാദ പഠിപ്പിക്കണം, ദീൻ പഠിപ്പിക്കണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് കാണാം. അതാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട, രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചുരുക്കി പറയാണ്, മൂന്നാമത്തെ കാര്യം അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. അതന്നെ, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഭൗതിക വിദ്യാഭ്യാസം നിർബന്ധമല്ല, അങ്ങനെ തന്നെ പറയാം. ഭൗതിക വിദ്യാഭ്യാസം അവർക്ക് നിർബന്ധമില്ല. അവർക്ക് നിർബന്ധമുള്ള വിദ്യാഭ്യാസം ദീനീ വിദ്യാഭ്യാസം തന്നെയാണ്. നമ്മുടെ നാട് മൊത്തം തിരിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം തന്നെയായിരിക്കും. നിങ്ങളുടെ ഒരു മക്കൾ മദ്രസ ഉണ്ടെങ്കിൽ ആ മദ്രസ രണ്ടാം ക്ലാസ് നിർത്തി, നാലാം ക്ലാസ് നിർത്തി എന്ന് കരുതിക്കോളി. ആരും ഇത് ചോദിക്കാൻ വരൂല, ആരും ചോദിക്കാൻ വരൂല. എന്റെ മോൻ എന്താ രണ്ടാം ക്ലാസ് മദ്രസ നിർത്തിയത്? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ചർച്ച ഉണ്ടാക്കൂല. അവൻ മദ്രസ പോകുന്ന വിവരം തന്നെ കുടുംബക്കാരെ അറിഞ്ഞിട്ടുണ്ടാകൂല. പക്ഷേ അഞ്ചാം ക്ലാസ് സ്കൂൾ നിർത്തി ഒരുത്തൻ, നമ്മുടെ കുടുംബത്തിലൊക്കെ വലിയ പ്രശ്നമാകും. എന്താ സ്കൂൾ നിർത്തിയത്, എന്റെ സ്കൂൾ ഒഴിവാക്കിയത്, ഭയങ്കര ചർച്ചയായിരിക്കും. എല്ലാവരും ഭയങ്കരമായ ഉപദേശങ്ങളായിരിക്കും. സ്കൂൾ പഠിക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാദിൽ മഫ്ദൂലായി പോയി. ഏറ്റവും സുപ്രധാനമായത് അത് പ്രാധാന്യം കുറഞ്ഞ അവസ്ഥയിലേക്കും മഫ്ദൂലായ കാരം ഫാദിലായി പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സന്നെ മാറിപ്പോയിട്ടുണ്ട് സഹോദരങ്ങൾ. അപ്പോ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഫമൻ അഹ്മല തഅലീമ വലദിഹി, തന്റെ മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും അശ്രദ്ധ കാണിച്ചുവോ, എന്തു പഠിപ്പിക്കുക, മായൻഫഉഹു, അവന് ഉപകാരപ്പെടുന്ന കാര്യം പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരുത്തൻ അവഗണന കാണിച്ചാൽ, വചറക്കഹു സുധൻ, മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിന്നൊരു ശ്രദ്ധ അല്ല, അവനങ്ങനെ വെറുതെ വിട്ടേച്ചു, അവൻ തോന്നുന്ന പോലെ ജീവിക്കട്ടെ എന്ന നിലയ്ക്ക് ഒരുത്തൻ അങ്ങനെ ഒരു രക്ഷിതാവ് ചെയ്താൽ, ഫഖദ് അസാഅ ഇലൈഹി ഗായത്തൽ ഇസാഅ, ആ മകനോട് ചെയ്യുന്ന ഏറ്റവും ഗുരുതരമായ തെറ്റാണത്. മകൻ പഠിക്കുന്ന കാര്യം എന്നൊരു ചിന്തല്ല, അങ്ങനെ തന്നെ വിട്ടു. അവനെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നുള്ള ചിന്തല്ല, അതിനെ അവഗണിച്ചു തള്ളി. അവൻ ആ മകനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണത്. ആ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത്.
അക്സറുൽ ഔലാദി, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വാചകമാണത്.
അക്സറുൽ ഔലാദി ഇന്നമാ ജാഅ ഫസാദുഹും മിൻ ഖിബലിൽ ആബായി.
മക്കൾ അവർ നശിച്ചു പോകാനുള്ള കാരണം, അധിക മക്കളും നശിച്ചു പോകാനുള്ള കാരണം, അവരുടെ നാശം അത് വരുന്നത് മിൻ ഖിബലിൽ ആബായി, മാതാപിതാക്കളുടെ ഭാഗത്തിലൂടെയാണ്.
മാതാപിതാക്കളുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് അധിക ആളുകൾ നശിച്ചു പോകുന്നത്.
വഇഹ്മാലിഹിം ലഹും,
അവരെ അവഗണിച്ചു എന്നുള്ളത് കാരണച്ചാലാണ്.
വചർക്കി തഅലീമിഹിം ഫറായിദദ്ദീനി വസുനനഹു,
അവർക്ക് ദീനിന്റെ ഫറള് എന്താണ് സുന്നത്ത് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ അവരെ വിട്ടേച്ചു കളഞ്ഞു എന്നതിലൂടെയാണ് അധിക ആളുകളും, അത് മാതാപിതാക്കൾ ചെയ്തു എന്നതിലൂടെയാണ് മിക്ക അധിക മക്കളും നശിച്ചു പോകാനുള്ള കാരണം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം.
അപ്പൊ മൂന്നാമത്തെ കാര്യം, മക്കളെ നമ്മൾ ദീൻ പഠിപ്പിക്കണം, അത് ചെറുപ്പത്തിലേ പഠിപ്പിക്കണം, ചെറുപ്പത്തിൽ തന്നെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം.
ഉമ്മു അനസ് റളിയല്ലാഹു അൻഹുമ,
അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ,
അവർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ അനസ് റളിയല്ലാഹുവിന് മുല കുടിക്കുന്ന പ്രായത്തിലാ,
ആ സമയത്ത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരുന്നു.
ലാ ഇലാഹ മുലകുടി പ്രായം കഴിയുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ,
അങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കണം.
അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ദിക്റുകൾ.
സുലൈമാനു റഹൈലി ഹസ്ബഹുള്ള അദ്ദേഹം മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന സംസാരത്തിൽ പറയുന്നുണ്ട്,
രക്ഷിതാക്കൾ മക്കളെ സൂറത്തുൽ ഫാത്തിഹ,
അതുപോലെ തന്നെ എല്ലാ കാലത്തും അവർക്ക് പ്രയോജനപ്പെടുന്ന ചെറിയ ചെറിയ ദിക്റുകൾ പഠിപ്പിക്കാൻ
രക്ഷിതാക്കൾ പ്രത്യേകം താല്പര്യം കാണിക്കും.
അത് മദ്രസാധ്യാപകന്മാർക്ക് വിട്ടുകൊടുക്കരുത് എന്നാണ്.
കാരണം നമ്മൾ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടി മരണം വരെ സൂറത്തുൽ ഫാത്തിഹ ഓതി നമുക്ക് കൂലിയൻ.
അത് മദ്രസാധ്യാപകന് കൊടുത്താൽ ആ കൂലി മദ്രസാധ്യാപകനാണ്.
അപ്പൊ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമല്ലേ.
അപ്പൊ എല്ലാ ദിവസവും കൂലിയാണ്.
മാത്രമല്ല ഈ കുട്ടി വലുതായി അവന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താലും ഇയാൾക്ക് കൂലി.
അപ്പൊ നമ്മള് ഭാര്യ പഠിപ്പിച്ചു കൊടുത്തോട്ടെ,
ആ അത് ഭാര്യ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി, നമ്മൾ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കണം.
നമുക്ക് പഠിപ്പിച്ച അമ്മക്കാണ് കൂലി.
എന്ത് വലിയ കാര്യമാണ്, നമ്മൾ ചിന്തിക്കാതെ പോകുന്ന കാര്യമാണ്.
സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
പിന്നെ ആ സൂറത്തുൽ ഫാത്തിഹ ചെല്ലുന്നിടത്തോളം കാലം ഈ രക്ഷിതാവിന് കൂലിയാണ്.
പിന്നെ അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെ അപ്പൊക്കെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കാൻ.
ഇങ്ങനെ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം,
ശ്രദ്ധിക്കണം.
ഇതാണ് മൂന്നാമത്തെ കാര്യം, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം, അത് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ശീലിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ.
അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം,
പത്ത് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന നാലാമത്തെ ഒരു കാര്യം,
ഈ മക്കളെ വളർത്തിയല്ല പുണ്യം എന്താണെന്നുള്ളത് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കണം.
ഒരു കാര്യത്തിന്റെ പുണ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് ചെയ്യാൻ കൂടുതൽ നമുക്ക് ആവേശം ഉണ്ടാക്കുക.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ ആൺകുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു,
ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു,
അതിലെന്താണ്, ആർക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്താലും കൂലി, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താലും ആ കൂലിയുണ്ട്.
അതുപോലെ തന്നെ മക്കളെ ഈ രൂപത്തിൽ വളർത്തിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ റിവായത്തുകൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് സ്വർഗം നിർബന്ധമാണ്.
അതുപോലെ തന്നെ സ്വർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പെൺകുട്ടിയെ വളർത്തിയ ആളുകളും ഇത്ര അടുത്താണ്, രണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് റസൂൽ അത്രയും അടുത്തായിരിക്കുന്ന ആളെ സ്വർഗത്തിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഹദീസുകൾ ധാരാളമുണ്ട് ആ വിഷയത്തിൽ,
അത് വായിക്കാൻ നമുക്ക് സമയമല്ല.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രത്യേകം മനസ്സിലാക്കണം.
നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹദീസാണ്,
നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ്
മൂന്ന് കാര്യങ്ങളല്ലാത്തെല്ലാം മുറിഞ്ഞു പോകും.
അതിലൊന്നെന്താണ്,
വലദീൻ സാലിഹിൻ യദുഉ ലഹു,
നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകണം.
മക്കളുണ്ടായ പോരാ, പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകണം,
അത് നമുക്കുള്ള ഒരു മുതൽ കൂട്ടാണ്.
അത് നമ്മൾ അവരെ നല്ല രൂപത്തിൽ വളർത്തിയാലേ അവരെന്ത് ചെയ്യുള്ളൂ, ആ രൂപത്തിൽ ആ കാര്യം ശ്രദ്ധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
അതുപോലെ തന്നെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചാൽ നാളെ പരലോകത്ത് അവന് സ്വർഗത്തിൽ പദവി ഉയരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
നാലാമത്തെ കാര്യം അത്,
ഈ മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ അതിനുള്ള പുണ്യം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാതൃകകളാകണം,
നമ്മളാകണം നമ്മുടെ മക്കളുടെ മാതൃക.
മക്കൾക്ക് പറയാൻ പറ്റണം ഞാൻ എന്റെ ഉപ്പ ചെയ്യണത് പോലെയാണ് ചെയ്യണത്, നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ചെയ്യുന്നു, നമ്മളെ കണ്ടായിരിക്കണം അവള് വളരേണ്ടത്. നിസ്കരിക്കാൻ പറയും മക്കളോട്, നമ്മൾ തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ വീഴ്ച വരുത്തുന്ന ആളുകളാണെങ്കിൽ മക്കൾക്ക് മനസ്സിലാകും ഈ പറയുന്നത് വലിയ കാര്യമല്ല. സുലൈമാനു റഹൈലി ഹഫിളുള്ള പറയുന്നത് കാണാം, മക്കളെ 7 വയസ്സായാൽ എന്ത് ചെയ്യണം, നിസ്കാരത്തിന് ഉപദേശിക്കണം എന്ന് പറഞ്ഞല്ലോ. അതൊരിക്കലും നിർബന്ധത്തിന്റെ പേരല്ല, അവരെ പ്രോത്സാഹിപ്പിക്കണം. എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം? മോനെ നിസ്കരിച്ചാൽ ഇന്ന പ്രതിഫലമുണ്ട്, മോനെ നിസ്കരിച്ചാൽ ഇന്ന കൂലിയുണ്ട്, അല്ലാതെ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് നിസ്കരിച്ചാൽ എനിക്ക് മിഠായി വാങ്ങിത്തരാം, 10 രൂപ തരാം, 20 രൂപ, അങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ്. മക്കളെ ദുനിയാവിലെ നേട്ടങ്ങളുമായി ബന്ധപ്പെടുത്തിയാൽ മക്കൾ അങ്ങനെ തന്നെ വളരും. മറിച്ച് എന്ത് ചെയ്യണം, ഈ രൂപത്തിലും മകനെ മോനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇന്ന പ്രതിഫലമുണ്ട്, അങ്ങനെ 7 വയസ്സ് മുതൽ 3 വർഷം ആ അവരെ നിസ്കരിപ്പിക്കാനുള്ള ആ ഒരു ശീലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ജിഹാദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും അവർ നിർബന്ധിക്കാൻ പാടില്ല. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ അവരെ പ്രോത്സാഹിപ്പിച്ച് അതിലേക്ക് എത്തണം. 10 വയസ്സായാലാണ് അടി, 10 വയസ്സായ അടി. പല രക്ഷിതാക്കളും എന്താ ചെയ്യുക, 10 വയസ്സുവരെ ആ കാര്യം ശ്രദ്ധിക്കൂല, അങ്ങനെ പോകും. 10ാമത്തെ വയസ്സിൽ അടി തുടങ്ങും. അത് ശരിക്കും ആ കുട്ടികളോട് ചെയ്യണത് വലിയൊരു തെറ്റാണ്. 3 വർഷം അവന് ശീലിപ്പിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്, പരിശീലിപ്പിക്കാനുള്ള സമയമാണ്. 3 വർഷം അതാണ്, 3 വർഷം അവനെ പരിശീലിപ്പിക്കാനുള്ള സമയമാണ്. ആ സമയത്ത് ഒരു പരിശീലനവും ഇല്ല. 10ാമത്തെ വയസ്സാകണ ആ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് അടി തുടങ്ങിയാൽ അത് ശരിയല്ല. 3 വർഷം പരിശീലിപ്പിക്കാൻ സമയം തന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് രക്ഷിതാക്കളുടെ കുറവാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രത്യേകം എല്ലാ കാര്യത്തിലും മാതാപിതാക്കളാകണം മാതൃക. റസൂലുള്ള പറഞ്ഞ ഹദീസ് നമുക്കറിയാം, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഒരു കുട്ടി ജനിക്കുമ്പോ ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് കുട്ടി വരുന്നത്, എല്ലാം എല്ലാ കാര്യങ്ങളും. ഷെയ്ഖ് ഫൗസാൻ ഹഫിളുള്ള ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു കാണാം, ഒരു കുട്ടി ജനിക്കുമ്പോ ഇസ്ലാമിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എന്ത് കാര്യങ്ങളും സ്വീകരിക്കാനുള്ള മനസ്സോടുകൂടിയാണ് കുട്ടി ജനിക്കുന്നത്. പിന്നെ ആ കുട്ടീന്റെ മനസ്സ് പോക്കി കളയുന്നത് ആരാണ്? അത് രക്ഷിതാക്കളാണെന്നാണ്. തെർബിയത്തും മോശപ്പെട്ട തെർബിയത്താണ് ആ കുട്ടിയുടെ മനസ്സ് മാറ്റുന്നതെന്നാണ്. കുട്ടി നിസ്കരിക്കാൻ തയ്യാറായിട്ടാണ് ജനിച്ചു വരുന്നത്. കുട്ടി നോമ്പെടുക്കാനും കുട്ടി എല്ലാ ഇസ്ലാമിന്റെ കാര്യങ്ങളും അംഗീകരിച്ച് ജീവിക്കാൻ തയ്യാറായ രൂപത്തിലാണ്. ഫിത്റത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണല്ലോ, ആ ഇസ്ലാമോടുകൂടി ജീവിക്കാൻ തയ്യാറായിട്ടാണ് കുട്ടി വരുന്നത്. കുട്ടിയെ അങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ കുട്ടിക്ക് അതിൽ മടി വരാനുള്ള കാരണം എന്താണ്? അത് അതിന്റെ ഉത്തരവാദികൾ പ്രധാനമായും രക്ഷിതാക്കൾ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 5ാമത്തെ കാര്യം അതാണ്, നമ്മൾ മാതൃകകൾ എല്ലാ കാര്യത്തിലും. ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, സിനിമ കാണാൻ പാടില്ല, മ്യൂസിക് കേൾക്കാൻ പാടില്ല. നമ്മളൊന്നും പറയും കുട്ടികളോട് അത് ചെയ്യേണ്ടെന്ന് പറയും, നമ്മുടെ മൊബൈലിൽ അത് ഉണ്ടാകും. പിന്നെ എങ്ങനെ കുട്ടികളത് ഒഴിവാക്കുക? കുട്ടികളോട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളവ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു, പിന്നെ നമ്മുടെ നാവിലൂടെ കളവ് വരുന്നത് അവൾ കേൾക്കാനേ പാടില്ല. അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യണം, മാതൃകകളാകാൻ സാധിക്കണം. 6ാമത്തെ ഒരു കാര്യം, നമ്മൾ അവർക്ക് ദീനിയായ തെർബിയത്ത് കൊടുക്കുമ്പോൾ അതിനുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. സാഹചര്യം ഒരു ജവ്വുൻ ഇസ്ലാമി, ഒരു ഇസ്ലാമിക അന്തരീക്ഷം അവർക്കുണ്ടാക്കി കൊടുക്കണം. നമ്മുടെ വീട് ഇസ്ലാമികാകണം, അവിടെ ഹറാമിന്റെ ഒരു കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, മ്യൂസിക് സിനിമ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അവിടെ ചിത്രങ്ങളും ഫോട്ടോകളും ഉണ്ടാകാൻ പാടില്ല. ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി സൂറ, ചിത്രമുള്ള രൂപമുള്ള ഫോട്ടോയുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കൂല, റഹ്മത്തിന്റെ വറക്കത്തിന്റെ മലക്കുകൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ഇസ്ലാമികമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ വീട് വളരെ പോക്കാണ്, നമ്മുടെ വീട്ടിൽ എല്ലാ ഹറാമുകളും ഉണ്ട്, എന്നിട്ട് എന്റെ മകൻ ഏറ്റവും നല്ലൊരു മകനായി തീരണം, സ്വാലിഹായ മകനായി വരണം എന്ന് പറയുന്നത് തീർത്തും ശരിയല്ല, ഒരിക്കലും ശരിയല്ല. നമ്മൾ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, അവരെ അതിലേക്ക് പ്രേരിപ്പിക്കണം. അപ്പൊ നമ്മുടെ വീട് ഇസ്ലാമികമാകണം, അവിടെ ഖുർആൻ പാരായണം നടക്കണം, അവിടെ നിസ്കാരം നടക്കണം. വീടിന്റെ ഒരു ഭാഗം മസ്ജിദുൽ ബൈത്ത്, വീട്ടിലെ ഒരു പള്ളിയാക്കി നിശ്ചയിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യമാണത്. നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, വീട്ടിൽ 4 ബാത്റൂം ഉണ്ടാകും, അറ്റാച്ച്ഡ് ബാത്റൂം. പക്ഷേ വീട്ടിലൊരു റൂം, 5, 6, 7 റൂമുള്ള വീടുകളിൽ പോലും നിസ്കരിക്കാനൊരു സ്ഥലം നിശ്ചയിച്ചിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കണം, അത് വീട്ടിലുള്ള എല്ലാ ആളുകളും അവിടെ നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കണം. അതിന് പള്ളിയുടെ ഹുക്കുമുകളൊന്നുമില്ല, അവിടെ കയറുമ്പോൾ പള്ളി കയറേണ്ട, പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട, ഹയലുള്ള പെണ്ണുങ്ങൾക്ക് അവിടെ കയറാം, അതൊക്കെ ശരിയാണ്. പള്ളിയുടെ വിധിവിലക്കൾ അതിനില്ലെങ്കിലും നിസ്കരിക്കാൻ ഒരു പ്രത്യേക മഖാനുൻ ഖാസ്, ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാകുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം.
അതുപോലെ റസൂലുള്ള പറഞ്ഞല്ലോ, വീട്ടുകാർ കാണുന്ന രൂപത്തിൽ ഒരു ചാട്ടവാർ ഇങ്ങനെ തൂക്കിയിടണം വീട്ടില്, അതവർക്കൊരു മര്യാദയാണ്. ഒരു ചാട്ടവാറ തൂക്കിയിടണം, ഒരു വടി, എന്തിനാണത്? അതൊരു മര്യാദ പഠിപ്പിക്കാനുള്ളൊരു കാര്യം റസൂലുള്ള പറഞ്ഞു. അതെടുത്ത് എപ്പോഴും അടിക്കണം എന്നല്ല, മറിച്ച് അതിങ്ങനെ അവിടെ തൂക്കിയിട്ടാൽ തന്നെ അത് മര്യാദയാണെന്ന് റസൂലുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. അതിലൊരു മര്യാദ ഉണ്ടാകും, മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞ ഇപ്പൊ വീട് നമ്മൾ എന്ത് ചെയ്യണം, ആ തെർബിയ ഇസ്ലാമിയക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ വീടിനെ പാകപ്പെടുത്തണം, അതിനുള്ള ഒരു ഇസ്ലാമിക അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ആറാമത്തൊരു കാര്യമാണ്. ഏഴാമത്തൊരു കാര്യം, അൽ അദ്ലു ബൈനൽ ഔലാദ്, മക്കൾക്കിടയിൽ നീതി കാണിക്കണം. മക്കൾക്കിടയിൽ നീതി കാണിക്കും. റസൂലുള്ള പറഞ്ഞു, അദ്ലു ബൈന ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി കാണിക്കും, ഒരിക്കൽ അനീതി കാണിക്കാൻ പാടില്ല. എല്ലാ മകനോടും ഒരേ സ്നേഹം എന്ന് പറഞ്ഞാൽ സംഭവിക്കൂല. മകൻ മക്കളോട് കൂടുതൽ സ്നേഹമുള്ള മക്കളൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ അതിലൊരിക്കലും അനീതി ഉണ്ടാകാൻ പാടില്ല. എന്താ നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായി കൊടുക്കുക എന്നാണോ? അല്ല, എല്ലാവർക്കും തുല്യമായി കൊടുക്കലല്ല നീതി, ആവശ്യത്തിന് കൊടുക്കലാണ് നീതി. സുലൈമാൻ റഹൈൽ ഹഫിളുള്ള വിശദീകരിക്കുന്നത് കാണാം. ഒരാൾ നല്ല തിന്നണാളാണ്, അയാൾക്ക് നാല് റൊട്ടി, തീരെ തിന്നാത്ത ആൾക്കും നാല് റൊട്ടി കൊടുക്കേണ്ടതില്ല, അയാൾക്ക് അയാൾക്ക് ആവശ്യമുള്ള കൊടുത്താൽ മതി. ഒരാൾക്ക് രണ്ട്, അടുത്താൾക്ക് നാല് കൊടുത്തു, അത് അനീതിയാണോ? അനീതിയല്ല. അതല്ല തസ്വീയത്ത് എന്നുള്ളതല്ല നീതിയുടെ നിർവചനം, ആവശ്യമുള്ളത് അതാണ്. പക്ഷെ ചിലപ്പോ കൂടുതൽ ആവശ്യങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടി വരും, അത് നമ്മൾ ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പൊ നീതി നമ്മൾ പാലിക്കേണ്ടതുണ്ട്, തീർത്തും നീതിപൂർവമായിരിക്കണം നമ്മുടെ മക്കൾക്കിടയിലുള്ള കൊടുക്കൽ പെരുമാറ്റങ്ങളൊക്കെ. അത് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുപോലെ തന്നെ എട്ടാമത്തെ ഒരു കാര്യം, അതഅമലു മഅഹും ബിർറിഫ്ഖ്, മക്കളോട് കൃപയോടുകൂടി അലിവോടുകൂടി പെരുമാറാൻ സാധിക്കണം. വളരെ കാർക്കശ്യത്തോടുകൂടി കഠിന പരിശ്രമായ സ്വഭാവത്തിലുള്ള പെരുമാറ്റമല്ല, വളരെ റഹ്മത്തോടുകൂടി റിഫ്ഖോടുകൂടി അലിവോടുകൂടി കൃപയോടുകൂടി പെരുമാറണം. വലിയ കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബി അഹ്ലി ബൈതിൻ ഖൈറാ, ഒരു വീട്ടുകാർക്ക് അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ, ഖൈർ ഉദ്ദേശിച്ചാൽ, അദ്ഖല അലൈഹിമുർ റിഫ്ഖ, അവരിലേക്ക് അലിവ് കൃപ കാരുണ്യം അവരിലേക്ക് പ്രവേശിപ്പിക്കുന്ന, ആ വീട്ടിൽ കാരുണ്യം ഉണ്ടാവും, അവിടുത്തെ ഉപ്പക്കുമ്മക്കൊക്കെ നല്ല പെരുമാറാൻ നല്ല സ്നേഹത്തോടുകൂടി പെരുമാറുന്ന അവസ്ഥയായിരിക്കും. അങ്ങനെ പെരുമാറിയാലാണ് മക്കൾക്ക് മാറ്റം ഉണ്ടാകുള്ളൂ. നമ്മൾ വളരെ ചൂടായി, ചിലപ്പോൾ ആ തിന്മയോടുള്ള ഉറപ്പായിരിക്കും, പക്ഷേ അതുകൊണ്ട് മക്കൾക്ക് മാറ്റം ഉണ്ടാകൂല. മക്കൾ അടിക്കുന്ന വിഷയത്തിൽ എന്താ ഇസ്ലാമിന്റെ നിലപാട്? അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾ അടിക്കുന്ന വിഷയത്തിൽ അഞ്ച് കാര്യങ്ങൾ. ഒന്ന്, അടി താങ്ങാൻ പറ്റാത്ത കുട്ടിയെ അവൾ അടിക്കാനേ പാടില്ല. ചെറിയ കുട്ടികൾക്ക് അവർക്ക് അടി സഹിക്കൂല, അവരടിക്കാനേ പാടില്ല. അടിക്കാൻ അടി താങ്ങാൻ പറ്റുന്ന കുട്ടികളാണ് എങ്കിൽ അവരെ അടിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. വളരെ ചെറിയ സാധനം കൊണ്ട് അടിക്കാൻ പാടുള്ളൂ. പല മക്കൾ പറഞ്ഞ സിവാക്ക ഒരു പേനൊക്കെ എടുത്തിട്ട് അടിക്കാൻ പാടുള്ളൂ, ബെൽറ്റ് എടുത്തൊന്നും അടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവർക്ക് മുറിവേൽക്കാൻ പാടില്ല, വേദന ഭയങ്കരമായ വേദന ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അവരെ വഷളാക്കുന്ന രൂപത്തിൽ, അവരെ ആളുകളുടെ ഇടയിലിട്ട് അവരെ മാനം കെടുത്തുന്ന രൂപത്തിൽ അടിക്കാൻ പാടില്ല. ആവശ്യത്തിൽ കൂടുതൽ അടി ഉണ്ടാക്കാൻ പാടില്ല. ആവശ്യത്തിന് കൊടുക്കുക. നമ്മളെ ദേഷ്യം മൊത്തം തീർക്കാൻ വേണ്ടി ഒരുപാട് അടിയില്ല. അഞ്ചാമത്തേത്, കുട്ടികളുടെ നന്മക്കായിരിക്കണം അടിക്കുന്നത്, നമ്മളെ ദേഷ്യം തീർക്കാൻ അടിക്കരുത്. ചില രക്ഷിതാക്കൾ പറയും, ഞാന് ദേഷ്യം പിടിച്ചപ്പോ ഒന്ന് കൊടുത്തപ്പോ ഒന്ന് മനസ്സിന് സമാധാനമായി. അങ്ങനെ പറയരുത്. നമ്മൾ അടിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ നന്നാക്കണമെന്ന ഉദ്ദേശത്തിലല്ലാതെ അടിക്കാനേ പാടില്ല. ഈ അഞ്ച് ഷർത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇങ്ങനെ ഉണ്ടെങ്കിലേ അടിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എന്ത് തോന്നിയ രൂപത്തിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല. റിഫ്ഖാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, ലാളിത്യത്തോടുകൂടി അലിവോടുകൂടി പെരുമാറുക എന്നുള്ളത്. ഒമ്പതാമത്തെ കാര്യം, സഹോദരങ്ങളെ അവരെ ഉപദേശിക്കണം. നമ്മൾ ഉപദേശിക്കും, നമ്മളെ മക്കൾ ഉപദേശിക്കും, കുറച്ച് അറിവില്ലാതെ എടുത്തിട്ടാണ് വിടും, അങ്ങനെയല്ല. നമ്മക്ക് ഉപദേശിക്കാം, നമ്മളെ മക്കളെ നമ്മൾക്ക് ഉപദേശിക്കാൻ പറ്റണം. ലുഖ്മാൻ അലൈഹി സലാം, സൂറത്തുൽ ലുഖ്മാൻ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾക്ക് വിശദീകരിക്കാൻ സമയമല്ല. ഉപദേശിച്ചു കൊടുത്തു, അങ്ങനെ നമുക്ക് നമ്മളെ മക്കളെ നമുക്ക് ഉപദേശിക്കാൻ പറ്റണം. അതിന് നമ്മൾ മൗലവിമാരെ ഏൽപ്പിക്കരുത്. നമ്മൾക്ക് മൗലവിമാരെ ഏൽപ്പിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാവും, പക്ഷേ നമ്മൾക്ക് നമ്മളെ മക്കളോട് വഅള് നടത്താൻ, ഉപദേശം നടത്താൻ, വസീയത്ത് കൊടുക്കാൻ പേടിയാണെങ്കിൽ, അതിന് നമ്മൾക്ക് പറ്റുന്നില്ല എങ്കിൽ, നമ്മുടെ തർബിയത്തിൽ നമ്മൾ വരുത്തുന്നൊരു വീഴ്ചയാണ്. നമുക്ക് നമ്മുടെ മക്കളോട് നല്ല രൂപത്തിൽ ഇടപെട്ട് അവരെ ഉപദേശിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഒരു കുറവ് തന്നെയാണത്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഉപദേശിക്കാൻ പറ്റണം, സാധിക്കണം. നൂഹ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് കാഫിറായ മകനുണ്ട്, നമുക്കറിയാം, വെള്ളപ്പൊക്കത്തിൽ മുങ്ങിച്ചു. എന്നാൽ മുസ്ലിമായ ഒരു മകനുണ്ട് അദ്ദേഹത്തിന്. നമ്മൾ കേട്ടിട്ടുണ്ടാവും സംഭവം, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് മരണാസന്നമായി കിടന്നപ്പോ ആ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നി ഖാസുൻ അലൈക്കൽ വസിയ, ഞാൻ ഇന്നോട് വസിയത്ത് പറയാൻ പോവാണ്. അപ്പൊ അങ്ങനെ ഒരു മകനും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ വസിയത്ത് കൊടുക്കാണ് പ്രവാചകന്മാർ, അമുറുക ബിസ്നതൈൻ, രണ്ട് കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, രണ്ട് കാര്യം വിരോധിക്കുന്നു. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഈ രണ്ട് കാര്യം കൽപ്പിച്ചു. ശിർക്കും കിബ്റും നീ ഒഴിവാക്കണം എന്നുള്ളതും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സാലിഹായ മകനെ ഉപദേശിച്ചു എന്നാണ്. അപ്പം പ്രവാചകന്മാരുടെ ചര്യയാണത്, അവരെ വാവ് നടത്തി. എങ്ങനെ വാവ് നടത്തണം? ഞാനടിക്കും, നീ അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ല കിട്ടും, നമ്മൾ പറയല്ല, മറിച്ച് നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇങ്ങനെ ശിക്ഷയുണ്ട്, അങ്ങനെ ഉപദേശിക്കാൻ പറ്റണം. ഈ നന്മ ചെയ്താൽ ഇന്ന പ്രതിഫലം നാളെ പരലോകത്തുണ്ട്. അങ്ങനെയാണ് അവരെ തെർഹീബും തെർഹീബും നടത്തേണ്ടത്, പ്രോത്സാഹിപ്പിക്കേണ്ടത്, പേടിപ്പിക്കേണ്ടത്. ആ രൂപത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദുആഉൽ ഖാലിസ് ലഹും, ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സാധിക്കണം. മക്കളെ കാര്യത്തിലൊക്കെ എന്നും പരാതിയൻ, മക്കളെ കാര്യത്തിൽ എന്നും സങ്കടപ്പെട്ട് നടക്കാണ്. ആരെങ്കിലും കണ്ട മക്കളെ വിഷയം പറയാനേ അവൻ ഒഴിവുള്ളൂ, പക്ഷെ അള്ളാഹുവിനോട് പറഞ്ഞിട്ടില്ല. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന സമയത്ത് അവൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു തആല രക്ഷിതാക്കളോടുള്ള റഹ്മത്ത് എന്നോണം, അള്ളാഹു ഒരു റഹ്മത്ത് കൊടുത്താണ്, രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം കൊടുക്കും. അള്ളാഹു തള്ളിക്കളയാത്ത മൂന്ന് പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ എന്ത്, രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് അള്ളാഹു നമ്മൾക്ക് നൽകിയ റഹ്മത്താണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നുള്ളത്, രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നത് രക്ഷിതാക്കളോട് അള്ളാഹു നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ പല രൂപത്തിലുള്ള അവസരങ്ങൾ നൽകിയിട്ടും മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ മക്കളോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. 10 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, വിശദമായി പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വിട്ടുപോയിട്ടുണ്ട്, സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള ഇസ്ലാമികമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്നു ഉസൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ ഇങ്ങനെ ഇസ്ലാമികമായ തർബിയത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് ക്ലിയറായാൽ, നമ്മുടെ ഭാഗത്തുനിന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ അള്ളാഹു അവന് ഹിദായത്ത് കൊടുക്കാതിരിക്കൂല എന്നാണ്. നമ്മുടെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ മിക്കവാറും ചെയ്യും, മിക്കവാറും 100% അല്ല, മിക്കവാറും അവന് ഹിദായത്ത് കൊടുത്തിരിക്കും അള്ളാഹു എന്നാണ്. അപ്പൊ നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക. പക്ഷെ എത്ര ശ്രദ്ധിച്ചാലും അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് നടക്കുകയും ഇല്ല എന്നുള്ള നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. മക്കളെ വളർത്തുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഇസ്ലാമികമായിട്ടുള്ള അധ്യാപനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ജീവിതത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, അവരെ എത്രത്തോളം ഭാര്യയെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ വരെ, അതുപോലെ തന്നെ അവർക്ക് പേരിട്ട് കൊടുക്കുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി അഖീഖ ഇറക്കുന്ന കാര്യം, അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. അഖീഖ അതൊക്കെ അവരുടെ നല്ല ജീവിതത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വെറുതെ ഒരു ആടിനിറക്കാന്നുള്ളത്, അതിനൊക്കെ പിന്നിലുള്ള ഹിക്മത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ മക്കളുടെ ഫലാഹ്, അവരുടെ ശുദ്ധി അതിലാണ് കിടക്കുന്നത് എന്നതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് അഖീഖ ഇറക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരത് അറക്കണം. അവർക്ക് സ്വർണം വാങ്ങി കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ അഖീഖ ഇറച്ചിട്ടുണ്ടാകൂല. അതല്ല നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മക്കൾ അത് 7 എന്നാണ് സുന്നത്ത്, അതിന് പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കൾക്ക് അറത്തിട്ടില്ലെങ്കിൽ ആൺകുട്ടികൾക്ക് 2 പെൺകുട്ടികൾക്ക് 1 ഇപ്പൊ നമുക്ക് അറക്കാൻ സൗകര്യപ്പെടു ആളുകളുണ്ടെങ്കിൽ, സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ അത് നിർവഹിക്കണം. അതൊക്കെ അവരുടെ ദീനിയായിട്ടുള്ള, ഉലമാക്കൾ വിശദീകരിച്ചതുപോലെ അവരുടെ ദീനിയായിട്ടുള്ള സർബിയത്തിന്റെ ഒരു സബബായി അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ് ഈ പറഞ്ഞതൊക്കെ. അതൊക്കെ നമ്മൾ ചെയ്യാൻ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. റസൂലുള്ള പറഞ്ഞതാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വന്നതാണ്, റസൂലുള്ള സ്വന്തം അഖീഖ അറച്ചിട്ടുണ്ട്. നബിയായതിനു ശേഷം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലിന്റെ സ്വന്തത്തിന്റെ പേരിൽ അഖീഖ അറച്ചിട്ടുണ്ട്. ഈ ഹദീസ് സഹീഹാണെന്നാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ അഖീഖ നമ്മുടെ ഉപ്പ അറച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അറക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം,
നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ സ്വന്തം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു തആല കൃത്യമായി നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന وذرياتنا قرة اعين وجعلنا للمتقين اماما. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം? റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അഅ്യുൻ. ഖുറത അഅ്യുൻ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത് മക്കൾ ദീനിയായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഏറ്റവും ആദ്യതൻ മക്കൾ ദീനിയായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കൺകുളിർമ അതാണ് ലൈലയിൽ ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. الحمد لله رب العالمين.